മൂന്നാം അധ്യായത്തിൽ പൗലോസ് അന്ത്യകാലത്തിൽ വരുവാൻ പോകുന്ന വിശ്വാസത്യാഗത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, അതിനുള്ള മറുമരുന്ന് എന്താണ് എന്നുകൂടി പറയുന്നു. അതെ, അത് ദൈവവചനമാണ്. അതുകൊണ്ടാണ് ഈ അധ്യായം നമുക്കിന്ന് വളരെ പ്രധാനപ്പെട്ടതും അർത്ഥവത്തും ആയിരിക്കുന്നത്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക എന്ന് പറഞ്ഞുകൊണ്ടാണ് മൂന്നാം അധ്യായം ആരംഭിക്കുന്നത്. എന്നറിയുക, തിമത്തിയോസ് അറിഞ്ഞിരിക്കേണ്ട അതിപ്രധാനമായ എന്തോ ആകുന്നു പൗലോസ് ഇവിടെ പറയുന്നത്. എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്നും സഭയുടെ ഭാവി എന്താകുന്നു എന്നുമാണ് പൗലോസ് പറയുന്നത്. സംഘടിത സഭയ്ക്ക് ശോഭനമായൊരു ഭാവിയല്ല ഉള്ളത്. സത്യസുവിശേഷം എന്നും ആക്രമിക്കപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇന്നും നാളെയും ഒന്നും അത് തീരുവാൻ പോകുന്നില്ല. അന്ത്യകാലം ഇതൊരു സാങ്കേതിക പദപ്രയോഗമാണ്. പുതിയ നിയമത്തിൽ അനേകം സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. സഭയുടെ ഉൽപ്രാപനത്തിന് തൊട്ടു മുൻപുള്ള അന്ത്യകാലത്തെക്കുറിച്ചാണ് കൂടുതലും ഇത് പറയുന്നത്. പഴയ നിയമത്തിൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള ഇസ്രായേലിന്റെ അന്ത്യകാലം സഭയുടെ അന്ത്യകാലത്തിൽ നിന്നും വിഭിന്നമാണ്. അന്ത്യകാലത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് യുഗത്തിന്റെ അവസാനമെന്നും കാലത്തിന്റെ അന്ത്യമെന്നുമൊക്കെയാണ്. അതായത് മഹാപീഡനകാലമാകുന്നു. അതും സഭയുടെ അന്ത്യകാലവും തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഭയുടെ അന്ത്യകാലം ഉൽപ്രാപണത്തിന് തൊട്ടു മുൻപുള്ള സമയമാണ്. പൗലോസിന്റെ സമയത്ത് ആരംഭിച്ച വിശ്വാസത്യാഗം തുടർന്നുകൊണ്ടേയിരിക്കും. താൻ പോയതിന് ശേഷം ദുരുപദേഷ്ടാക്കന്മാർ സഭയിൽ പ്രവേശിക്കുമെന്ന് പൗലോസ് എഫസോസിലെ സഭയ്ക്ക് മുന്നറിയിപ്പ് നൽകി. അവൻ അവരോട് പറഞ്ഞത് അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകം 20:29-30 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അവർ ദൈവവചനം നൽകുകയില്ല, പിന്നെയോ കൂട്ടത്തെ തെറ്റിച്ചു കളയും. ദുരുപദേഷ്ടാക്കന്മാർ ആടുകളുടെ രോമം കത്തിരിക്കുകയല്ല, വടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആദായമുണ്ടാക്കുക മാത്രമാണ് അവരുടെ ലക്ഷ്യം. ദുർഘട സമയങ്ങൾ വരും എന്ന് പറഞ്ഞാൽ ദുഃഖപൂർണമായതോ അസ്വസ്ഥതകൾ നിറഞ്ഞതോ ആയ സമയം വരും എന്നത്രേ. അത് ലോകത്തിന്റെ മാനസാന്തരമായി തോന്നുന്നില്ല ഇല്ലേ? സഭ 1000 ആണ്ട് വാഴ്ചയെ കൊണ്ടുവരുന്നില്ല, അഥവാ സഭ ലോകത്തെ മുഴുവൻ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ പോകുന്നില്ല എന്ന് ഇവിടെ തോന്നാവുന്നതാണ്. വചനവും അങ്ങനെ പഠിപ്പിക്കുന്നില്ല. അങ്ങനെ ചിന്തിക്കുന്ന അനേകരുണ്ട്. അതിനു പകരം അന്ത്യകാലത്ത് എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് ശ്രദ്ധിച്ചാലും അടുത്ത ചില വാക്യങ്ങളിൽ 19 വ്യത്യസ്ത വിവരണങ്ങൾ നൽകിയിട്ടുള്ളത് നമുക്ക് കാണാവുന്നതാണ്. അരോചകമാണെങ്കിലും അത് പഠിച്ചല്ലേ ഒക്കൂ. കാരണം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഒന്നാന്തരം ഒരു ചിത്രം വചനത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ് ഇത്. സഭയുടെ അന്ത്യ നാളുകളിലേക്കാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അങ്ങനെ പറയുന്നതിന് കാരണം ഈ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഓരോന്നും എടുത്ത് ഒന്ന് പരിശോധിച്ചു നോക്കൂ. ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ദുർഘട സമയത്ത് തന്നെയാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെ എത്ര നാൾ പോകും എന്നെനിക്കറിയില്ല. എന്നാൽ ഇത് കൂടുതൽ കൂടുതൽ മോശമാകുക മാത്രമേ ഉള്ളൂ, നന്നാകുവാൻ പോകുന്നില്ല എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഈ ഭാഗം നാം ശ്രദ്ധിച്ചു പഠിക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്തെക്കുറിച്ച് വിലയിരുത്തുവാൻ സാധിക്കും എന്നോർക്കണം. ഞാനൊന്ന് വായിക്കാം 2 മുതലുള്ള വാക്യങ്ങൾ. തിമത്തിയോസിന് എഴുതിയ 2 ലേഖനം 3 അധ്യായത്തിന്റെ 2, 3, 4 വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ട്. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ദാഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി അന്ത്യകാലത്തെക്കുറിച്ച് പറയുവാൻ ഉപയോഗിച്ചിരിക്കുന്ന 19 പ്രയോഗങ്ങളാണ് നാം ഇവിടെ കാണുന്നത്. ഓരോന്നും നമുക്കൊന്ന് നോക്കാം. ഒന്ന്, സ്വസ്നേഹികൾ. നമ്മുടെ ഇന്നത്തെ സംസ്കാരത്തിൽ ഇത് വളരെ ഏറെ പ്രകടമായി കാണുന്നുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഈ സ്വസ്നേഹികളെ നാം കാണുന്നു. ഞാൻ മറ്റൊരാളെ പുകഴ്ത്തി പറയുന്നതിന് കാരണം അയാൾ എന്നെ പുകഴ്ത്തി പറയുവാനാണ്. ക്രിസ്തീയ സഭയിലെ സ്ഥിതി ഇന്നിതാണെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടതുണ്ടോ? പേരിനും പെരുമയ്ക്കും വേണ്ടി പണം വാരിക്കോരി ചെലവഴിക്കുന്ന എത്രയെത്ര സുവിശേഷ പ്രസംഗകരാണ് ഇന്നുള്ളത്. ഇവരുടെ ശുശ്രൂഷ കൊണ്ട് ദൈവനാമം മഹത്വപ്പെടുന്നുവോ ഇല്ലയോ എന്ന് ഇവർ ചിന്തിക്കുന്നേയില്ല. സിനിമാ സ്റ്റൈലിൽ ഉള്ള പരസ്യമാണ് എല്ലായിടത്തും ഇന്ന് കൺവെൻഷനുകൾക്കുള്ളത്. 4 അതിൻ്റെ 3 നാം കാണുന്നത് ഇവർ കർണരസമാകുമാറ് സംസാരിക്കുമെന്നാണ്. അതായത് മറ്റുള്ളവരിൽ നിന്നും അഭിനന്ദനം ആഗ്രഹിച്ചുകൊണ്ടുള്ള പഠിപ്പേര്. മനുഷ്യർക്കിഷ്ടമുള്ളതും മാത്രം പറയുന്നു, ഓരോരുത്തരും കേൾക്കുവാൻ താല്പര്യപ്പെടുന്നതും മാത്രം. മനുഷ്യർ പാപികളാണെന്നും അവർക്കൊരു രക്ഷകനെ ആവശ്യമുണ്ടെന്നും അവരോട് പറയുകയില്ല. അത് പറഞ്ഞാൽ പാപിയായ മനുഷ്യൻ അഭിനന്ദിക്കുകയില്ലല്ലോ. അതുകൊണ്ട് പറയുന്നത്, നിങ്ങൾ എത്ര നല്ലവരാണ്, നിങ്ങളെപ്പോലെ നല്ലവർ വേറെ ആരുമില്ല, നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും ഉള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട്. അതെ, സ്വസ്നേഹം നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന്റെ പ്രത്യേകതയാകുന്നു എന്നുള്ളത് രസകരമാണ്. ഇന്നത്തേതുപോലെ അത് പ്രകടമായിട്ടുള്ള മറ്റൊരു സമയം ഉണ്ടായിട്ടില്ല, എനിക്ക് തോന്നുന്നു ഉണ്ടാകുകയുമില്ല. സ്വസ്നേഹികൾ. 2 പറയുന്നു, ദ്രവ്യാഗ്രഹികൾ. മനുഷ്യർ സ്വസ്നേഹികൾ ആയിരിക്കുമെന്ന് പറഞ്ഞിട്ടുടനെ ദ്രവ്യാഗ്രഹത്തെക്കുറിച്ച് പറയുന്നു. അത് രണ്ടും ഒരുമിച്ച് പോകും എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാരണം. സ്വസ്നേഹികൾ എല്ലായ്പ്പോഴും ദ്രവ്യാഗ്രഹികളായിരിക്കും. പഴയ സ്വഭാവം വളരെയേറെ പണം തനിക്കായി ചെലവഴിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് പഴയ മനുഷ്യൻ. എത്ര കിട്ടിയാലും തികയത്തില്ല, എപ്പോഴും പെറുപെറുത്തുകൊണ്ടിരിക്കും. തിമത്തിയോസിന് എഴുതിയ 1:5-10 നാം കണ്ടു, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമല്ലോ എന്ന്. ദ്രവ്യം അഥവാ പണം അതിൽ തന്നെ ദോഷമല്ല, പണത്തോട് നമുക്കുള്ള മനോഭാവത്തിലാണ് പ്രശ്നമുള്ളത്. ദ്രവ്യാഗ്രഹം, ദ്രവ്യം ഒരു ദാസനായിരിക്കുന്നിടത്തോളം അവൻ നല്ല വേല ചെയ്യും. എന്നാൽ അവൻ നമ്മെ ഭരിക്കുന്ന യജമാനനായി തീർന്നാൽ തീർന്നു, അതോടുകൂടെ ജീവിതം നശിച്ചു. ഇന്ന് അനേകരെയും ഭരിക്കുന്നത് ദ്രവ്യമാകുന്നു, പണമാകുന്നു. ധനം ഉണ്ടാകണം ഉണ്ടാക്കണം എന്നുള്ള ഒരേ ഒരു ചിന്ത മാത്രമാണ്. ദ്രവ്യാഗ്രഹം പണം ഉണ്ടാക്കുന്നതിൽ മാത്രമല്ല, അത് ഉപയോഗിക്കുന്നതിലും കൂടിയാണ് വെളിപ്പെടുന്നത്. ഇന്ന് എല്ലാ രംഗത്തും കാണുവാൻ കഴിയുന്ന ഒരു വലിയ രോഗമല്ലേ ഇത്? എങ്ങനെ പോയാലും പണമുണ്ടാകണം, കവിണ് വീണാൽ കാപ്പണം കൊണ്ട് എഴുന്നേൽക്കാവൂ എന്ന്. അതെത്ര കിട്ടിയാലും മതിയാകില്ല. ദ്രവ്യം ഇന്ന് അനേകരുടെയും ദൈവമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ അതിപ്രധാന മൂല്യങ്ങളെ കാണാത്തവരായി മനുഷ്യർ ഇന്ന് ജീവിക്കുന്നു. ഇത് അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളിൽ ഒന്നത്രേ. എന്തിനാണ് ഈ വാരിക്കൂട്ടുന്നത് എന്ന് തങ്ങൾക്ക് തന്നെ അറിയാൻ പാടില്ലാത്ത അവസ്ഥയിൽ അന്ധന്മാരായി വാരിക്കൂട്ടുവാൻ ഓടിക്കൂടുകയാണ്. ഫലമോ, വിലയേറിയ ഒരു ജീവിതം നഷ്ടപ്പെടുത്തുന്നു. 3, വമ്പ് പറയുന്നവർ എന്ന് പൗലോസ് പറയുന്നു. പൊങ്ങച്ചക്കാരനെ കുറിച്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഗമ കാണിക്കുവാൻ ശ്രമിക്കുന്ന മനുഷ്യനെ അവന്റെ നടത്തം കൊണ്ട് തന്നെ തിരിച്ചറിയുവാൻ കഴിയും. അതെ, ഒരു മയിലിനെ പോലെ അവൻ നടക്കുന്നു. തൻ്റെ കഴിവുകളെക്കുറിച്ചും തനിക്കുള്ള വകകളെക്കുറിച്ചും തൻ്റെ കുടുംബത്തെക്കുറിച്ചും തൻ്റെ ഭാര്യ വീട്ടുകാരെക്കുറിച്ചും തൻ്റെ ജോലിയെക്കുറിച്ചും ഒക്കെ പറയുന്നത് കേട്ടാൽ മറ്റാർക്കും ഒന്നുമില്ല എന്ന് തോന്നും. ഈ വർഗത്തെ വളരെയേറെ ഇന്ന് കാണുവാൻ കഴിയും. 4, അഹങ്കാരികൾ. ഇതേക്കുറിച്ച് ഞാനൊന്നും പറയേണ്ടതില്ലല്ലോ. ദൈവം വെറുക്കുന്നു എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടനാകുന്നു അഹങ്കാരികൾ. 5, ദൂഷകന്മാർ. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ എപ്പോഴും തലയിട്ടുകൊണ്ടിരിക്കുന്നവരെ കുറിച്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറ്റൊരാളുടെ ദോഷത്തെക്കുറിച്ചും ഇങ്ങനെയുള്ളവരോട് ചോദിച്ചാൽ മതിയാകും. അവരുടെ പ്രധാന പണി തന്നെ അതാണ്, മറ്റുള്ളവരുടെ ദോഷം കണ്ടുപിടിക്കുക. ആറാമതായി, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ. തീർച്ചയായും ഇത് സ്വയം പ്രകടമാകുന്നതാണ്. ഇന്നത്തെ സമൂഹത്തിൻ്റെ പ്രത്യേകത അല്ലേ ഇത്? മാതാപിതാക്കളെ വകവയ്ക്കാത്ത കുട്ടികൾ. അമ്മയപ്പന്മാർക്കൊന്നും അറിയില്ല എന്നാണ് കുട്ടികളിൽ അനേകരും കരുതുന്നത്. അമ്മയപ്പന്മാരെ അനുസരിക്കാത്ത തലമുറ നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏഴാമതായി, നന്ദി കെട്ടവർ. മറ്റുള്ളവരിൽ നിന്നും പലവിധമായ നന്മ പ്രാപിക്കുന്ന അനേകരും അല്പം പോലും നന്ദി കാണിക്കുവാൻ ശ്രമിക്കാറില്ല. പിന്നെ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നവയ്ക്ക് നന്ദി കാണിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ദൈവത്തിൽ നിന്നും പ്രാപിക്കുന്ന നൂറുനൂറ് നന്മകൾക്ക് നന്ദി കാണിക്കാത്ത മനുഷ്യൻ കൂടുതൽ കൂടുതൽ കിട്ടുവാനുള്ള താല്പര്യം മാത്രമേ അവനുള്ളൂ. അവൻ എപ്പോഴും ദൈവത്തോട് നന്ദിയില്ലാത്തവനായി ജീവിക്കുന്നു. ഇന്നത്തെ മനുഷ്യന്റെ ഒരു പ്രത്യേകതയല്ലേ ഇത്? എട്ടാമതായി, അശുദ്ധർ. ഈ പറയുന്നവർ തങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ദൈവത്തിനെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒൻപതാമതായി, വാത്സല്യമില്ലാത്തവർ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അതിന്റെ അർത്ഥം ക്രമവിരുദ്ധമായ ബന്ധങ്ങൾ ഉള്ളവർ എന്നത്രേ. സ്വവർഗരതി സാധാരണ ഒരു പെരുമാറ്റമായി അംഗീകരിച്ചിരിക്കുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരു കാലത്ത് നാണക്കേട് പേടിച്ചു വെളിയിൽ പറയുവാൻ മടിച്ചിരുന്ന ഈ വിലക്ഷണ ബന്ധങ്ങൾ ഇന്ന് സംസ്കാര സമ്പന്നതയുടെ തെളിവായിട്ടാണ് അനേകരും കൊട്ടിഘോഷിക്കുന്നത്. സ്വവർഗരതിയെ അംഗീകരിക്കുമ്പോൾ മനുഷ്യവർഗം താഴാവുന്നതിലേക്കും ഏറ്റവും താണ സ്ഥിതിയിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. അവൻ സംസ്കാര സമ്പന്നനാകുകയല്ല, സംസ്കാരശൂന്യനാകുകയാണ്. പത്താമതായി, ഇണങ്ങാത്തവർ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ചേർന്നു പോകുവാൻ ഏറ്റവും അധികം പ്രയാസമുള്ള ആളുകൾ. എങ്ങനെയൊക്കെ പ്രവർത്തിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ഈ കൂട്ടരോട് ചേർന്നു പോകുവാൻ പ്രയാസമാണ്. അവരെ പ്രസാദിപ്പിക്കുവാൻ പ്രയാസമാണ്. നിങ്ങൾ എന്ത് ചെയ്താലും അവർ കുറ്റം മാത്രമേ പറയൂ. അതെ, ഇണങ്ങാത്തവർ. പതിനൊന്നാമതായി, ഏഷണിക്കാർ. മറ്റുള്ളവരെ കുറിച്ച് ദോഷം പറഞ്ഞു വരത്തുന്നവർ എന്നാണ് അർത്ഥം. ഇത് ഇന്ന് വർദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പന്ത്രണ്ടാമതായി, അജിതേന്ദ്രിയന്മാർ എന്ന് പറഞ്ഞാൽ സ്വയനിയന്ത്രണമില്ലാത്തവർ എന്നത്രേ. വികാരത്തള്ളലിലാകുന്നു അവരുടെ പ്രവർത്തനം മൊത്തം. മൃഗത്തെക്കാൾ കഷ്ടമായി വികാരത്തിനടിമപ്പെട്ട് കഴിയുന്നവർ, വിവേകശൂന്യരായ മനുഷ്യർ അജിതേന്ദ്രിയന്മാർ. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത മനുഷ്യർ. പതിമൂന്നാമതായി, ഉഗ്രന്മാർ. അതിന്റെ അർത്ഥം കിരാതന്മാർ എന്നത്രേ. നമ്മുടെ പട്ടണങ്ങളിൽ കാണുന്നത് ഇതാണല്ലോ. ഒരുപാട് പരിഷ്കാരമായി സംസ്കാരമായി എന്നൊക്കെ പറയുന്ന വലിയ പല പട്ടണങ്ങളിൽ അധോലോകം എന്ന ഓമനപ്പേരിനാൽ അറിയപ്പെടുന്നത് ഈ കിരാതന്മാരെയാണല്ലോ. പകൽ പോലും പേടിച്ചാണ് മനുഷ്യർ ജീവിക്കുന്നത്. കാരണം ഉഗ്രന്മാർ. ഇന്ന് ഇത് വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ്. പതിനാലാമതായി, സൽഗുണ ദ്വേഷികൾ. അതെ, നല്ല കാര്യങ്ങളെ വെറുക്കുന്നവർ. ഇത് വളരെയേറെ പ്രകടമാണല്ലോ. ഏതൊരു നല്ല കാര്യം ചെയ്യുവാൻ തുനിഞ്ഞാലും അതിനെ എതിർക്കുന്ന ചിലരുണ്ട്. സഭയിലായാലും സമൂഹത്തിലായാലും എതിർപ്പ് ഈ കാര്യത്തിൽ വളരെയേറെ കാണുവാൻ കഴിയും. പതിനഞ്ചാമതായി, ദ്രോഹികൾ. അതെ, ചതിയന്മാർ. ചില വ്യക്തികളെ വിശ്വസിക്കുവാൻ പ്രയാസമാണ്, അവർ ചതിക്കും. പതിനാറാമതായി, ദാർഷ്ട്യക്കാർ. വീണ്ടും വിചാരമില്ലാത്തവർ എന്നാണ് ഇതിന്റെ അർത്ഥം. പതിനേഴാമതായി, നിഗളികൾ എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് അഹങ്കാരത്താൽ അന്ധന്മാരായവർ എന്നോ അഹങ്കാരം കുടിക്കുന്നവർ എന്നോ ഒക്കെയാണ് നിഗളികൾ. പതിനെട്ടാമത്, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി. ഇന്നത്തെ മനുഷ്യരുടെ വ്യക്തമായൊരു ചിത്രമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി, സുഖിക്കുവാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യർ. ഇതിനു വേണ്ടി എന്തുമാത്രം പണമാണ് ഓരോ ദിവസവും ചിലവഴിക്കുന്നത്. ഇങ്ങനെ സുഖത്തിനു വേണ്ടി രസത്തിനു വേണ്ടി പണം ചെലവഴിച്ചിട്ടുള്ള മറ്റൊരു കാലം ഉണ്ടായിട്ടില്ല. എന്തെല്ലാം വിനോദോപാധികളാണ്! ടി വി തന്നെ തുറന്നാൽ എന്തും മാത്രം ചാനലുകളാണ്, ഏതെല്ലാം വികൃതികളാണ് കാണുവാൻ കഴിയുന്നത്! സുഖത്തിനു വേണ്ടിയിട്ടുള്ള മനുഷ്യന്റെ ഓട്ടം എങ്ങനെങ്കിലും രസിക്കുവാനായി, എന്തു വേലയും കാണിച്ച് രസിക്കുവാനായുള്ള തത്രപ്പാട്. അഞ്ചാം വാക്യം നോക്കിക്കാട്ട്, അവിടെ 19-ാമത്തെ കാര്യം പറയുന്നു, ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും, അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. ഇതുവരെ നാം ചിന്തിച്ചുകൊണ്ടിരുന്ന ലിസ്റ്റിൻ്റെ, അതെ, അന്ത്യകാല പ്രത്യേകതകളുടെ ഒടുവിലത്തെ കാര്യമാകുന്നു നാം ഇവിടെ കാണുന്നത്. ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവർ. മതത്തിൻ്റെ ആചാരങ്ങളിലൂടെ അവർ പോകും, എന്നാൽ ജീവനോ യാഥാർത്ഥ്യമോ ഇല്ലാത്ത അവസ്ഥ. നിർജീവമായ ഒരു മതം, അതെ, തങ്ങൾ പറയുന്നത് എന്താകുന്നു എന്നുപോലും അറിയുവാൻ പാടില്ലാത്ത മനുഷ്യർ. പ്രാർത്ഥനയുണ്ട്, ചൊല്ലുണ്ട്, അതെ, ആരാധനയുണ്ട്, എന്നാൽ ജീവനില്ല. ഏതാണ്ടൊക്കെ കാണിച്ചു വെച്ചിട്ട് അത് ഭക്തിയാണെന്ന് കരുതുന്നവർ. അതുകൊണ്ടാണല്ലോ ഈ മനുഷ്യരെ ഭക്തജന പ്രവാഹം എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത്. ഭക്തിയുടെ വേഷം മാത്രമുള്ള, ശക്തിയില്ലാത്ത ഒരു സഭയിൽ എത്ര നാൾ അംഗമായിരിക്കുവാൻ കഴിയും? ദൈവവചനത്തിന് വിരുദ്ധമായി പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സഭയിൽ എത്ര നാൾ ചേർന്നു പോകുവാൻ കഴിയും? നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരുവാൻ നാം ആയിരിക്കുന്ന കൂട്ടം, സഭ, സ്ഥാനം നമ്മെ സഹായിക്കുന്നുണ്ടോ? ഞാൻ 6-7 വാക്യങ്ങളൊന്ന് വായിക്കട്ടെ. വീടുകളിൽ നൂണുകിടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാ മോഹങ്ങൾക്കും അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവർ ആകുന്നു. എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത പെണ്ണുങ്ങൾ. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊക്കെ പറയുമല്ലോ, കഥയില്ലാത്ത പെണ്ണുങ്ങളെന്ന്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത്തരത്തിലുള്ള ആണുങ്ങളെ കൂടി ഉദ്ദേശിച്ചാണ്. അനേകം വർഷങ്ങളായി ആരാധനയിലും കൂട്ടായ്മയിലും സംബന്ധിക്കുകയും വചനം പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടും തങ്ങൾ ആരംഭിച്ചപ്പോഴത്തെ ഇതിനേക്കാൾ കൂടുതൽ യാതൊന്നും അറിയുവാൻ പാടില്ലാത്ത അനേകരുണ്ട്. ഒരിക്കലും പക്വത വന്നിട്ടില്ലാത്തവർ. അതിനുള്ള യാതൊരു ശ്രമവും അവരിൽ കാണുന്നുമില്ല. അവരുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെട്ടിട്ടില്ല. പണ്ടത്തെ സ്വഭാവങ്ങളൊക്കെ തന്നെ തുടരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ഇത്തരത്തിലുള്ള വ്യക്തിയാകുന്നുവെങ്കിൽ വാസ്തവത്തിൽ ദൈവസന്നിധിയിലേക്ക് ചെന്ന് ദൈവത്തോട് ക്ഷമയാചിക്കേണ്ടതുണ്ട്. താങ്കൾ ചെയ്യുന്നത് വലിയ പാപമാകുന്നു. ഇന്ന് നമ്മുടെ ആരാധനകളിലും കൂട്ടായ്മകളിലും ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവരുടെ ലക്ഷ്യം മറ്റു പലതുമാണ്. അനേകരും തങ്ങൾക്കറിയാവുന്ന ഒരു അല്പം വചനം കൊണ്ട് തൃപ്തിപ്പെട്ടു വരികയാണ്. അവരോട് ചോദിച്ചാൽ തങ്ങൾക്കെല്ലാം അറിയാമെന്നുള്ള ഭാവമാണ് അവർക്കുള്ളത്. അത് സഭയ്ക്കും തങ്ങൾക്ക് തന്നെയും എത്ര വലിയ ദോഷം വരുത്തി വെക്കുന്നു എന്ന് ഇക്കൂട്ടർ ഒരു നിമിഷം പോലും ചിന്തിക്കാറില്ല. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ലക്ഷ്യം മറ്റു പലതുമാണ്. ഞാൻ 8-ാം വാക്യം വായിക്കാം. യന്നേസും യംബ്രേസും മോശയോട് എതിർത്ത് നിന്നതുപോലെ തന്നെ ഇവരും സത്യത്തോട് മറുത്തു നിൽക്കുന്നു. ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവരും അത്രേ. യന്നേസും യംബ്രേസും ഇതാരാണെന്നറിയാമോ? മിസ്രൈമിൽ ഫറവോന്റെ മുൻപിൽ മോശ അടയാളം പ്രവർത്തിക്കുകയും ബാധ വരുത്തുകയും ചെയ്തപ്പോൾ ഫറവോൻ വരുത്തിയ രണ്ട് മന്ത്രവാദികളായിരിക്കാം ഇവർ. പൗലോസ് ഇവരുടെ പേരുകൾ നൽകിയിരുന്നില്ലെങ്കിൽ നമുക്ക് ഇവരുടെ പേരുകൾ ഒരിക്കലും ലഭിക്കുമായിരുന്നില്ല. അങ്ങനെ വരുമ്പോൾ സാധാരണ ഉയർന്നു വരുന്ന ഒരു വലിയ സംശയം, പൗലോസിന് ഇവരുടെ പേരുകൾ എവിടെ നിന്നും ലഭിച്ചു എന്നത്രേ. അതിനുള്ള ലളിതമായ മറുപടി, എന്റെ മറുപടി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനത് വെളിപ്പെടുത്തി എന്നത്രേ. അത് സാധ്യമാണല്ലോ. അവരുടെ പേരുകൾ ലഭിച്ചതുകൊണ്ട് ഏതോ അധികം പ്രയോജനമുണ്ടായി എന്നല്ല. പിന്നെയോ, പൗലോസിന് അവരുടെ പേരുകൾ അറിയാമായിരുന്നു എന്നും മോശയോട് എതിർത്ത് നിന്ന ഈ മന്ത്രവാദികൾ വാസ്തവമായിട്ടുള്ള വ്യക്തികളായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാം. അല്ലാതെ ആരോ സങ്കല്പിച്ചുണ്ടാക്കിയ ഒരു കഥ അല്ല എന്നുള്ളത് ഇത് തെളിയിക്കുന്നു. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ നാം അവരെക്കുറിച്ച് വായിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിലെ ആ സംഭവം വെളിപ്പെടുത്തുന്ന ഒരു വസ്തുത എന്തെന്നാൽ, സാത്താന് ശക്തിയുണ്ട്, അലൗകികമായ ശക്തിയുണ്ട്. അതുമാത്രമല്ല, അവൻ ദൈവം ചെയ്യുന്ന അതേ കാര്യങ്ങൾ അനുകരിക്കുന്നവനുമാണ്. സാത്താന്റെ ശക്തിയാൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ യന്നേസിനും യംബ്രേസിനും കഴിഞ്ഞു. മോശ ദൈവത്തിന്റെ ശക്തിയാൽ അത്ഭുതം പ്രവർത്തിച്ചത് അവർ കണ്ടപ്പോൾ അവർ തങ്ങൾക്കുള്ള സാത്താന്റെ ശക്തിയാൽ അത്ഭുതം പ്രവർത്തിച്ചു. ഞാൻ വിശ്വസിക്കുന്നത് ഈ കാരണത്താലാണ് ഈ രണ്ടു പേരുടെ പേര് പറഞ്ഞ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. സാത്താന് ദൈവത്തിന്റെ ശക്തിയെ അനുകരിക്കുവാൻ കഴിയും എന്നീ കാലങ്ങളിൽ നാം അറിഞ്ഞിരിക്കണം. യോഹന്നാൻ തന്നെ അതിനുള്ള മുന്നറിയിപ്പ് നൽകുന്നത് യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നു. പ്രിയമുള്ളവരെ, തള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ചോദന ചെയ്യുവാൻ. ദൈവത്തിന്റെ ശക്തിയെ അനുകരിക്കുവാൻ സാത്താന് കഴിയും എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഓർക്കണം, ദൈവിക ശക്തി വെളിപ്പെടുന്ന ഇടത്ത് ഒന്നാമത് ദൈവനാമം മഹത്വമെടുക്കും. അവിടെ ഏതെങ്കിലും ഒരു മനുഷ്യനല്ല പ്രാധാന്യം. ഈ കാര്യം പ്രത്യേകം ഓർക്കണം. ദൈവിക ശക്തി വെളിപ്പെടുന്ന ഇടത്ത് ദൈവനാമം മഹത്വമെടുക്കും. രണ്ടാമതായി, മനുഷ്യർക്ക് ആത്മീക വളർച്ച ഉണ്ടാകും. അതായത്, ആളുകൾ രക്ഷയിലേക്ക് നയിക്കപ്പെടും. കർത്താവായ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന ആ സ്ഥിതിയിലേക്ക് കടന്നു വരും. രക്ഷിക്കപ്പെട്ടവർ ആത്മീയമായി വളരും. മൂന്നാമതായി, ദൈവശക്തി അഥവാ ദൈവീക പ്രവർത്തനം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സംഭവിക്കൂ. ഈ കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടവയാണ്. ഇവ മൂന്നും സംഭവിക്കാത്തിടത്ത് നടക്കുന്നത് ദൈവിക ശക്തിയാകുന്നു എന്ന് പറയുവാൻ സാധ്യമല്ല. ഇവയിൽ ഏതെങ്കിലും ഒന്ന് മാത്രം സംഭവിച്ചതുകൊണ്ടും അത് ദൈവിക ശക്തിയാകുന്നു, ദൈവിക പ്രവർത്തനമാകുന്നു എന്ന് പറയുവാൻ സാധിക്കില്ല. ഇവ മൂന്നും നടക്കണം. വളരെയേറെ കബളിപ്പിക്കൽ സംഭവിക്കുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് മറക്കരുത്. യേശുവിൻ്റെ നാമം പറഞ്ഞതുകൊണ്ട്, ഒരു ക്രൂശു മുമ്പിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചതുകൊണ്ടോ ഒക്കെ അത് ദൈവശക്തിയിലാകുന്നു കാര്യങ്ങൾ നടക്കുന്നത് എന്ന് നാം തെറ്റിദ്ധരിക്കരുത്. ഈ കാര്യത്തിൽ നാം വളരെയധികം വിവേചനാശക്തിയോടുകൂടി ചിന്തിക്കുന്നവരാകണം. അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവെ, ആളുകളെ തിരിച്ചറിയുവാൻ അവിടെ നിന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. കാരണം ഇങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ ചെന്ന് ചാടിയാൽ രക്ഷപ്പെടുവാൻ പ്രയാസമാണ്. പിന്നെ നാം വായിക്കുന്നു, ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവരും അത്രേ. പൗലോസ് പറയുന്നത് ഈ കാലത്തെ മനുഷ്യരും യന്നേസിനെ പോലെയും യംബ്രേസിനെ പോലെയും വഷളായ ഒരു മനസ്സുള്ളവരാകുന്നു എന്നത്രേ. ദുർബുദ്ധികൾ, വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവർ. പൗലോസിന്റെ ഭാഷ തന്നെ ശ്രദ്ധിച്ചേ. 9-ാം വാക്യത്തിൽ അവർ അധികം മുഴുക്കയില്ല. മേൽപ്പറഞ്ഞവരുടെ ബുദ്ധികേട് എല്ലാവർക്കും വെളിപ്പെട്ടതുപോലെ ഇവരുടെ ബുദ്ധികേടും വെളിപ്പെടും. എത്ര വാസ്തവമാണ്! വലിയ തത്വശാസ്ത്രം പറഞ്ഞ ഓരോരുത്തരും എത്ര പെട്ടെന്നാണ് നശിച്ചതെന്ന് മനസ്സിലാക്കണം. ഇത് നമുക്കൊക്കെ പാഠമാണ്. ഇന്ന് ഭൂതങ്ങളെ സേവിക്കുന്ന അനേകരുണ്ട്. ഇതൊക്കെ സാത്താന്യ ശക്തിയാകുന്നു എന്ന് മറക്കരുത്. ഇതിന്റെ പിൻപെ പോകുന്നവർ അധികം മുഴുക്കയില്ല. കൂടോത്രം ചെയ്യുവാനും ചെയ്യിക്കുവാനുമൊക്കെ ശ്രമിക്കുന്നവർ അതുകൊണ്ട് തന്നെ നശിക്കും. സുഹൃത്തെ, ദൈവശക്തിയിൽ ആശ്രയിക്കേണ്ട സ്ഥാനത്ത് സാത്താന്റെ ശക്തിയിൽ ആശ്രയിച്ചെന്നാൽ നാം നാശത്തിലേക്കാണ് പോകുന്നത്. പൗലോസ് ഉപയോഗിക്കുന്ന ഭാഷ വളരെ ശക്തമായിട്ടുള്ളതാണ്. കാരണം അവൻ സംസാരിക്കുന്ന വിഷയം അത്രയ്ക്ക് ശക്തമായിട്ടുള്ളതാണ്. ഇത് ഒരു ഒഴുക്കം മട്ടിലെന്ന് പറഞ്ഞു വിടുവാൻ സാധിക്കില്ല എന്നതുകൊണ്ടാണ് പൗലോസ് ഇത്ര ഗൗരവമായ ശക്തമായ ഭാഷ ഉപയോഗിക്കുന്നത്.